പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം ഗദ്യം രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അയോധ്യയ്ക്ക് അന്നത്തെ പ്രഭാതം അവിസ്മരണീയമായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരനായ രാമൻ്റെ കിരീടധാരണം ഒരു ഉത്സവം തന്നെയാക്കാൻ ഒരുങ്ങിയിട്ട് ജനങ്ങൾ 7:30 വെളുപ്പ് തന്നെ കൊട്ടാരവാതിൽക്കൽ തടിച്ചുകൂടി. എന്നാൽ സൂര്യൻ ഉദിച്ചിട്ടും രാജാവ് യാഗവേദിയിലേക്ക് എത്തിയിട്ടില്ല. വസിഷ്ഠ മഹർഷി അന്തപുരത്തിന് പുറത്ത് ഏറെ നേരമായി കാത്തു നിൽക്കുകയാണ്. എന്തോ പന്തികേടുള്ളതായി മഹർഷിക്ക് തോന്നി. സുമത്രർ എന്ന മന്ത്രിമുഖ്യനും രാജാവിനെ തേടിയപ്പോൾ അവിടെ എത്തി. അഭിഷേകത്തിനു വേണ്ടതെല്ലാം സജ്ജമാക്കി കഴിഞ്ഞു. മുഹൂർത്ത നേരം അടുക്കാറായി. രാജാവിനെന്തുപറ്റി? മുനി ചോദിച്ചു. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, മന്ത്രി പറഞ്ഞു. അദ്ദേഹം അകത്തേക്ക് പോയി. അല്പനേരം കഴിഞ്ഞ് നിരാശനായി തിരികെ വന്ന മന്ത്രിയെ കണ്ടതും വസിഷ്ഠൻ കാര്യങ്ങൾ ഊഹിച്ചു. മഹാരാജാവ് ക്ഷീണിതനാണ്. എത്രയും വേഗം രാജകുമാരനെ, രാമനെ കാണണമെന്ന് പറയുന്നു, മന്ത്രി അറിയിച്ചു. അപ്പോൾ കാര്യങ്ങൾ ഞാൻ കരുതിയതുപോലെ തന്നെ. വസിഷ്ഠൻ വിരലുകൾ കൊണ്ട് തുടയിൽ താളം പിടിച്ചു. കുമാരനെ വിളിക്കുക, അദ്ദേഹം നിർദ്ദേശം നൽകി. രാമൻ പിതാവിൻ്റെ ശയനമുറിയിലെത്തി. തളർന്നുകിടക്കുന്ന അച്ഛനെ കണ്ട് രാമൻ്റെ മനസ്സിൽ ആശങ്കയുടെ കനൽക്കാറ്റടിച്ചു. ഇന്നലെ സന്ധ്യയ്ക്ക് സന്തോഷഭരിതനായി സഭ വിട്ടിറങ്ങിയ അച്ഛൻ ഒരൊറ്റ രാത്രി കൊണ്ട് രോഗിയായി മാറിയെന്നോ? അച്ഛാ, രാമൻ ദശരഥന്റെ പാദങ്ങളിൽ തൊട്ടു വന്ദിച്ചു. ദശരഥൻ മിഴികൾ തുറന്നു. അണക്കെട്ട് പോലെ പൊട്ടിയൊലിക്കുന്ന ജലധാരകൾ കണ്ണിലൂടെ പ്രവഹിക്കുന്നു. പിതാവിൻ്റെ ഹൃദയം പൊട്ടിത്തകർന്ന പോലെയുള്ള കരച്ചൽ. എൻ്റെ ഉണ്ണി, ദശരഥൻ രണ്ടു കൈകളും നീട്ടി. രാമൻ ആ കരവലയത്തിലേക്ക് ഒതുങ്ങി നിന്നു. തന്നെ ചേർത്ത് പിടിച്ച് കരച്ചിലടക്കാൻ പറ്റാതെ തേങ്ങുന്ന പിതാവിൻ്റെ ശിരസിൽ തലോടി ആശ്വസിപ്പിച്ച ശേഷം രാമൻ കയ്യേയെ നോക്കി. കട്ടിലിനരികിൽ മറ്റൊരു പീഠത്തിൽ പുറത്തേക്ക് കണ്ണുനിട്ടിരിക്കുകയാണ് കയ്യേയി. അമ്മേ, അച്ഛൻ എന്താണ് സംഭവിച്ചത്? ഇന്നലെ സന്ധ്യയ്ക്ക് പൂർണ്ണ ആരോഗ്യവാനായി കണ്ട അച്ഛൻ ഒരു രോഗിയെപ്പോലെ ഒരു രാത്രി കൊണ്ട് മാറിയിരിക്കുന്നു, രാമൻ ചോദിച്ചു. കൈകേയി പറഞ്ഞു, ഇന്നലെ രാത്രി അച്ഛൻ ഉറങ്ങിയിട്ടില്ല. ആ മനസ്സിനെ മതിക്കുന്ന എന്തോ ഒന്നുണ്ട്. അത് നിന്നോട് പറയണം. എങ്ങനെ അത് പറയുമെന്ന ആശങ്കയിലാണ് അദ്ദേഹം. അതാണ് ഈ വിഷാദത്തിനു കാരണം, നിസാരമട്ടിൽ കൈകേയി പറഞ്ഞു. അച്ഛന് എന്നോട് എന്തെങ്കിലും ആജ്ഞാപിക്കാൻ മുഖവരുടെ ആവശ്യമുണ്ടോ? പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കേണ്ടത് പുത്രന്റെ കടമയാണെന്ന് വിശ്വസിക്കുന്ന രാമനോട് അച്ഛന് കാര്യങ്ങൾ പറയുവാൻ യാതൊരു മുഖവരുടെയും ആവശ്യമില്ല. പിതാവിനെ അനുസരിക്കുന്നവൻ ഉത്തമ പുത്രൻ എന്ന് എന്നെ പഠിപ്പിച്ചത് അച്ഛൻ തന്നെയല്ലേ? എത്ര ദുഷ്കരമാണെങ്കിലും ഞാൻ അതനുസരിക്കും. അതോർത്ത് ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്തിന്? രാമൻ വീണ്ടും അച്ഛൻ്റെ ശിരസിൽ തലോടി. അപ്പോൾ കരഞ്ഞുകൊണ്ട് കിടന്നതല്ലാതെ ദശരഥൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. പിതാവിൻ്റെ ആജ്ഞകൾ പാലിക്കുന്നത് മാത്രമല്ല, അച്ഛൻ മറ്റുള്ളവർക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കാൻ സഹായിക്കുന്നതും. ഉത്തമ പുത്രനായ രാമ, നിന്റെ കടമയല്ലേ? കൈകേയി രാമനെ നോക്കി ഒട്ടും ദയയില്ലാത്ത വിധം ചോദിച്ചു. രാമൻ പറഞ്ഞു, അതെ. അച്ഛന് വേണ്ടി ഞാൻ എന്തു ചെയ്യണം? അഗ്നിപ്രവേശം ചെയ്യുവാനും ഈ രാമൻ ഒരുക്കമാണ്. സാഗരത്തിൽ ചാടാനും വിഷം കുടിക്കുവാനും ഞാൻ ഒരുക്കമാണ്. അച്ഛൻ്റെ മനസ്സ് തൃപ്തിപ്പെടുത്തുവാൻ സ്വന്തം ജീവിതം ഹോമിക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. അച്ഛൻ ഈ കാര്യം നിന്നോട് നേരിട്ട് പറയാനാവുമെന്ന് തോന്നുന്നില്ല. കൈകേയി പറഞ്ഞു, നീ ഉറപ്പു തന്ന നിലയ്ക്ക് ഞാൻ തന്നെ അക്കാര്യം പറയാം. കൈകേയി പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് ജനാലക്കരികിലേക്ക് നടന്നു. രാമ, നിന്റെ പിതാവ് എനിക്ക് രണ്ട് വരങ്ങൾ തന്നിരുന്നു. ദേവാസുര യുദ്ധത്തിനിടെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചതിന് പ്രതിഫലമായിട്ട് എനിക്കാവശ്യമുള്ള രണ്ടു കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാമെന്നായിരുന്നു ആ വാക്ക്. അത് പാലിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം എനിക്ക് സത്യം ചെയ്തു തന്നിരുന്നു. ഒരു ചെറിയ മൗനത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം കൈകേയി പറഞ്ഞു, ഇപ്പോൾ ഞാൻ ആ വരങ്ങൾ ചോദിക്കുന്നു, അതെനിക്ക് കിട്ടണം. കൈകേയി മാതാവിൻ്റെ സ്വരം ഇതുവരെ ഇത്ര കാർക്കശ്യത്തോടെ തൻ്റെ നേർക്ക് ഉയർന്നിട്ടില്ലെന്ന് രാമൻ തിരിച്ചറിഞ്ഞു. പറയൂ. മാതാവിൻ്റെ ആഗ്രഹം സാധിക്കുന്നതും പുത്രൻ്റെ കടമ തന്നെ. അവിടുന്ന് ആജ്ഞാപിക്കുന്നതെന്തും ഈ മകൻ സാധിച്ചു തരും. എന്നോട് പറയൂ, എന്താണ് ചെയ്യേണ്ടത്? രാമൻ അച്ഛൻ്റെ കരവലയത്തിൽ നിന്നും വേർപെട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കൈകേയുടെ മുന്നിലെത്തി ശിരസ്സു കുനിച്ചു നിന്നു. ഏതാജ്ഞയും ശിരസാ വഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദാസനെ പോലെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അങ്ങനെ നിന്നു. കൈകേയി പറഞ്ഞു, എൻ്റെ മകൻ ഭരതനെ ഈ നാടിൻ്റെ രാജാവാക്കണം. നീ 14 വർഷം കാനനത്തിൽ വസിക്കണം. കൈകേയിയുടെ വാക്കുകൾ വളരെ ക്രൂരമായിരുന്നു. രാമൻ ഞെട്ടിയില്ല. തൊഴു കൈകളോടെ ആ വാക്കുകൾ കേട്ടു നിൽക്കുന്ന രാമനെ നോക്കി കൈകേയി തുടർന്നു, നിന്റെ അച്ഛൻ എനിക്കു നൽകിയ ഉറപ്പാണ്, ഇപ്പോൾ നീയും അത് അംഗീകരിച്ചിരിക്കുന്നു. വാക്ക് പാലിക്കുക എന്നതാണ് പുരുഷന്മാർക്ക് ഭൂഷണം. നിന്റെ അഭിഷേകത്തിനായി ഒരുക്കിയ വിഭവങ്ങളാൽ എൻ്റെ മകൻ ഭരതനെ കിരീട ധാരണം നടത്തണം. മാൻതോലും മരപുരിയും ധരിച്ച് നീ 14 കൊല്ലം കാട്ടിൽ കഴിയണം. രാമൻ്റെ ഉറപ്പ് കിട്ടാൻ എന്ന പോലെ കൈകേയി തൻ്റെ ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും അറിയിച്ചു. ഒരിളങ്കാറ്റ് പോലെ ഹേമന്തത്തിൽ പാറി വീഴുന്ന പുലർമഞ്ഞു പോലെ രാമൻ പറഞ്ഞു തുടങ്ങി. ഇത്ര നിസ്സാരമായൊരു കാര്യത്തിനു വേണ്ടിയായിരുന്നോ അച്ഛൻ ഇങ്ങനെ ദുഃഖിച്ചത്? എനിക്കൊരു ദുഃഖമേയുള്ളൂ, തേജസ്വിയായ എൻ്റെ അച്ഛൻ ഒരു രോഗിയെപ്പോലെ ഇങ്ങനെ തളർന്നു കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ കിരീടധാരണത്തിന് സമ്മതിക്കുമായിരുന്നില്ല. എന്നേക്കാൾ യോഗ്യൻ എൻ്റെ അനുജനായ ഭരതൻ തന്നെ. സ്നേഹനിധിയായ എൻ്റെ പിതാവിനെ സാക്ഷിയാക്കി ഞാൻ അമ്മയ്ക്ക് വാക്കുതരുന്നു, 14 വർഷം ഞാൻ കാട്ടിൽ പോയിക്കൊള്ളാം. ജടാവൽക്കലധാരിയായി ഇത് സത്യം. എല്ലാം ഉപേക്ഷിക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. എൻ്റെ അച്ഛൻ്റെ മനഃശാന്തി, അതാണ് എനിക്ക് പ്രധാനം. രാമൻ ദശരഥൻ്റെ കാൽതൊട്ട് വന്ദിച്ചു. ദശരഥൻ വീണ്ടും കൈകൾ നീട്ടി രാമനെ ആലിംഗനം ചെയ്തു. അച്ഛാ, കിടന്നെടുത്തുനിന്ന് എഴുന്നേൽക്കൂ. ഭരതനെ എത്രയും വേഗം ഇവിടെ എത്തിക്കണം. അവൻ്റെ കിരീടധാരണം കണ്ടിട്ട് വേണം എനിക്ക് പുറപ്പെടാം. രാമൻ അച്ഛനെ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഭരതൻ വരുന്നതുവരെ നീ കാത്തു നിൽക്കേണ്ടതില്ല. നീ ഇവിടെ നിന്നാൽ അഭിഷേകത്തിന് അവൻ സമ്മതിക്കില്ല. കൈകേയി ഒരാജ്ഞ പോലെ പറഞ്ഞു. എങ്കിൽ അമ്മയോടും സീതയോടും കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച ശേഷം ഇന്ന് തന്നെ ഞാൻ കാനനത്തിലേക്ക് പുറപ്പെട്ടുകൊള്ളാം. ഇരുവരെയും വണങ്ങി രാമൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ ദശരഥൻ്റെ ദീനരോദനം സങ്കടക്കലിൽ തിരമാലകൾ എന്ന പോലെ രാമനു പിന്നാലെ അലയടിച്ചു വരുന്നുണ്ടായിരുന്നു. നാളെ രാമൻ രാജാവാകാൻ പോകുന്നു. ഇന്ന് രാമൻ അറിയുകയാണ്, നീ രാജാവല്ല. 14 കൊല്ലക്കാലം നീ കാട്ടിൽ പോകണം. നീ ചെയ്ത തെറ്റെന്ത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാമൻ അച്ഛൻ്റെ വാക്ക് പാലിക്കുവാൻ വേണ്ടി 14 കൊല്ലം കാട്ടിലേക്ക് പോയി. ഭരതനെ രാജാവാക്കുവാൻ രാമന് യാതൊരു വിഷമവും ഉണ്ടായില്ല. സ്വർണ തളികയിൽ ഭക്ഷണം കഴിച്ച് ശീലിച്ച രാജകുമാരന് കാട്ടരുവിയിലെ വെള്ളം കുടിച്ചും കാട്ടിലെ പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ യാതൊരു അലോസവും തോന്നിയില്ല. കാരണം അച്ഛൻ്റെ വാക്ക് പാലിക്കുവാൻ വേണ്ടി മകൻ 14 കൊല്ലം കാട്ടിൽ പോയി. ഇങ്ങനെയൊരു മകനെ ഏതച്ഛനാണ് ആഗ്രഹിക്കാത്തത്? അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടി മകൻ 14 കൊല്ലം കാനനവാസം പോകി എന്ന് പറഞ്ഞാൽ ആരാണ് മകൻ? അവൻ പുത്രനാണ്. പുത്ത് എന്ന നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവൻ പുത്രൻ. അവനാണ് സൽപുത്രൻ ശ്രീരാമൻ. ഇങ്ങനെ ഒരു മകനെ കിട്ടുവാൻ ഏതച്ഛനാണ് ഈ ഭാരതത്തിൽ, ഈ ലോകത്ത് ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് രാമനിലെ ഉത്തമനായ മകനെ തിരിച്ചറിയുവാനാണ് ഈ രംഗം വാൽമീകി രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. ജയ് ശ്രീരാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.